ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരതാസ് റീഡിംഗ് റൂം. വരതയുടെ വായനാമുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വരതയുടെ വായനാമുറിയിലെ വായന ഉൾക്കാഴ്ചയാണ്. എന്താണ് ഉൾക്കാഴ്ച? എനിക്ക് തോന്നുന്നു ഈ മാർച്ച് 24, അതായത് 2020 മാർച്ച് 24 ഇന്ത്യയിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ലോക്ക്ഡൗൺ എന്നുള്ള ഒരു സംഭവം നമ്മുടെ നമ്മുടെ വായനയിലൊന്നും വരാത്ത ഒരു പദമായിരുന്നു ഇത്രയും കാലം ലോക്ക്ഡൗൺ. അപ്പൊ എമർജൻസി പോലുള്ള പദങ്ങൾ നമ്മളെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, നമുക്കറിയാം എന്താണെന്ന്. പക്ഷെ ലോക്ക്ഡൗണിലേക്ക് നമ്മൾ പരിചയപ്പെട്ട് വരികയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ 21 ദിവസത്തെ ഈ ലോക്ക്ഡൗൺ വേളയിൽ വരതയുടെ വായനാമുറിയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? വായിക്കാം, വായിക്കാം, വായിക്കാം. അതുതന്നെയാണ് വരതയുടെ വായനാമുറിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഉൾക്കാഴ്ച എന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കലും ലോക്ക്ഡൌണിനെ കുറിച്ചുള്ള ഒരു ചർച്ചയൊന്നുമല്ല വരതയുടെ വായനാമുറിയിൽ. അതുകൊണ്ട് തന്നെ ഉൾക്കാഴ്ച എന്നുള്ളത് ഉറപ്പായും ഒരു കഥയുടെ പേരാണ്. കഥ ഉടനെ തന്നെ ഞാൻ വായിക്കും, ഈ വീഡിയോയിൽ തന്നെ വായിക്കും. ഒരു കുഞ്ഞു കഥയാണ്, ഒരു മിനി കഥയാണ്, 2-3 മിനിറ്റുകൾക്കുള്ളിൽ വായിക്കാവുന്ന അത്രയും ചെറിയ ഒരു കഥയാണ് ഉൾക്കാഴ്ച. പക്ഷെ ഒരു ഉൾക്കാഴ്ച നമുക്ക് കൂടി നടത്തേണ്ടതുണ്ട്. ഈ ഒരു 21 ദിവസത്തേക്കുള്ള ഒരു ഉൾക്കാഴ്ച, അതായത് നമ്മൾ നമ്മളെ തന്നെ നോക്കുക, നമ്മളിലേക്ക് നോക്കുക, എന്താണ് നമ്മളിലൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മളൊരു റിട്രോസ്പെക്ഷൻ നടത്താനുള്ള ഒരു ടൈമാണിത്. അപ്പോൾ വായനയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഒരു വായനാമുറി, വരതയുടെ വായനാമുറിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട്, ക്രിയാത്മകമായിട്ട് ഈ 21 ദിവസങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വായനയിൽ അധിഷ്ഠിതമായിട്ട് പറയുകയാണെങ്കിൽ, വായന ഒന്ന് പരിപോഷിപ്പിക്കുക എന്നുള്ളതായിരിക്കണം. കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ എല്ലാ ദിവസവും അല്പസമയം വായിക്കാൻ സമയം കണ്ടെത്തുക. സമയമില്ലായ്മയിൽ നിന്ന് സമയം കിട്ടുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പലരും എന്താണ് സ്വാതന്ത്ര്യം, 21 ദിവസത്തെ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെയാണ് ഒരുപാട് പേര് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലായ്മ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക. ഈ സമയത്ത് ഞാനത് പറയാൻ കഴിയും, ഒരു നോവലിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു കഥയാണ് വായിക്കുന്നതെന്ന്, ആ കഥയിലേക്ക് ഞാൻ ഉടനെ വരുന്നതാണ്. അതിനു മുന്നേ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് അഥവാ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നുള്ള ഒരു നോവൽ ഞാൻ 2019 ഓഗസ്റ്റ് 15, അതായത് സ്വാതന്ത്ര്യ ദിനത്തിന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വരതയുടെ വായനാമുറിയിൽ. അതിലെ ആ ഒരു നോവലിലെ വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ വായിക്കുകയുണ്ടായി. തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വായന. നമ്മുടെ മറ്റ് കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ, നോവലുകൾ അവയോടൊപ്പം തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോവലാണത്. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ അതിലെ ഒരു കുറച്ച് ഭാഗങ്ങൾ ഇടയ്ക്കൊക്കെ വരതയുടെ വായനാമുറിയിൽ കയറി ഒന്ന് വായിച്ചാൽ, ഒന്ന് കേട്ടാൽ നന്നായിരിക്കും. നമ്മുടെ ചരിത്രം അറിയാൻ, നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒന്ന് അറിയാനും, പ്രത്യേകിച്ച് ഗാന്ധി വഹിച്ച പങ്ക് എന്താണെന്നൊക്കെ അറിയാനും ഒക്കെ. പിന്നെ ഗാന്ധിവാദം, അങ്ങനെയുള്ള സെക്ഷൻസ് ആണ് കൂടുതലും ആ നോവലിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്ത് വായിച്ചത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ അതിനെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന നോവലിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞത്. ഈ ലോക്ക്ഡൌൺ പോലും പിൽക്കാലത്ത് നമ്മുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗം ആകും എന്നുള്ളതിൽ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പഴയ ചരിത്രങ്ങൾ നോവലിലൂടെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. അതുമാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, ഉൾക്കാഴ്ച. ഉൾക്കാഴ്ച ഉണ്ടാവണം എന്ന് പറഞ്ഞു. ക്രിയാത്മകമായിട്ട് സമയം ഉപയോഗപ്പെടുത്താൻ, നമ്മൾ വായനയ്ക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ നമുക്ക് കഴിയും, ഉറപ്പായിട്ടും കഴിയും. അപ്പൊ നമ്മളത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക, ക്രമീകരിക്കുക നമ്മുടെ സമയം വായനയിലേക്ക് കൊണ്ടുവരാൻ. നല്ല വായനാശീലമുള്ള ഉറപ്പായിട്ടും അവരുടെ വായന അല്പം കൂടി കൂട്ടും ഈ സമയത്ത്. ഒട്ടും വായനയില്ലാത്തവർ, വായനാശീലം അല്പം പോലും ഇല്ലാത്തവർക്ക് വായന തുടങ്ങി വെക്കാനും കൂടിയുള്ള ഒരു നല്ലൊരു അവസരമാണിത്. പിന്നെ നമ്മുടെ കുട്ടികൾ, അവർക്ക് നനച്ചിരിക്കാതെ ഒരു എക്സ്റ്റെൻഡഡ് സമ്മർ വെക്കേഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ പണ്ടൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ, അതായത് സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ, ഒരു സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം വായനയ്ക്ക് സമയം കണ്ടെത്തിയിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഇപ്പോഴും പ്രതീക്ഷിക്കാതെ കൂടുതൽ സമയം കിട്ടിയിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ അവർക്ക് വഴികാട്ടികളാവുക, അതായത് നമ്മുടെ വായനയാണ് അവരും കണ്ടുപഠിക്കുന്നത്. അപ്പോൾ വായിച്ചു കൊടുക്കുക, കേൾപ്പിച്ചു കൊടുക്കുക. അവർ നമ്മൾ വായിക്കുന്നത് കണ്ട് അവരും വായിക്കട്ടെ. വായിക്കാൻ അവർക്ക് ഈ ഒരു സമയം അവർക്കൊരു സുവർണ അവസരമാക്കി തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾക്കായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതൊക്കെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. വരദയുടെ വായന മുറിയിലെ പ്ലേലിസ്റ്റ് നോക്കിയാൽ പല രീതിയിൽ പല ആശയങ്ങളിൽ പല സെഗ്മെന്റുകളിലായിട്ട് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതാണ് ഇത്തരം ഈ ഒരു അവസരത്തിൽ വരദയുടെ വായനാമുറിയിൽ നിന്നും പറയാനുള്ളത് അതാണ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ ഉൾക്കാഴ്ചയെ പറ്റിയിട്ട്. നമുക്ക് സ്വയം നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണിത്. സ്വയം ചിന്തിക്കുക, നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്തു, നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ സ്വയം ഒന്ന് ചിന്തിക്കുക. അതുമാത്രമാണ് ഉൾക്കാഴ്ച. ഉൾക്കാഴ്ച എന്നുള്ളൊരു കഥയുണ്ട്, ഒരു മിനി കഥയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആ കഥയിലേക്ക് വരികയാണ്. ആ കഥ ഒന്ന് വായിക്കുന്നതോടുകൂടി ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ തൽക്കാലമുള്ള ഒരു വായന ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഉൾക്കാഴ്ച, ഉൾക്കാഴ്ച അഷിതയുടെ കഥയാണ്. പ്രശസ്തയായ എഴുത്തുകാരി അഷിതയുടെ കഥയാണ്. അഷിതയുടെ കുറച്ചധികം കഥകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെറുതെയുടെ വായനാ മുറിയിൽ. പക്ഷെ ഇതൊരു കുഞ്ഞു കഥയാണ്. ഉൾക്കാഴ്ച വായിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ മകനെ ജാമ്യത്തിൽ ഇറക്കാനായി ചെന്ന അമ്മയോട് ഇൻസ്പെക്ടർ കത്തിക്കയറി. തള്ളേ, മോൻ മൊട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പോഴേക്കും തുടങ്ങിയല്ലോ. ബസ്സിന് തീവയ്പ്പും പോലീസിനെ കല്ലെറിയലും മുദ്രാവാക്യം വിളിയും. ജാമ്യത്തിലിറക്കുന്നതൊക്കെ കൊള്ളാം, കൂട്ടിക്കൊണ്ടുപോയി വല്ലതും പറഞ്ഞ് മനസ്സിലാക്കിക്കോണം. അമ്മ ശാന്തമായി പറഞ്ഞു, 6 വയസ്സുള്ളപ്പോൾ ഒരു ഉറുമ്പിനെ രക്ഷിക്കാൻ അച്ഛന്റെ സ്കൂട്ടർ പിടിച്ചു നിർത്താൻ നോക്കിയ കുട്ടിയാണവൻ. ഇപ്പോഴും അവൻ ഉറങ്ങുമ്പോൾ ഞാൻ ആ കുട്ടിയെ കാണാറുണ്ട്. ചിലപ്പോൾ ഈ വേഷത്തിനും ഭാഷയ്ക്കും അപ്പുറം സാറിലും ഉണ്ടാകും അങ്ങനെ ഒരു കുട്ടി. ഉറങ്ങുമ്പോൾ ഭാര്യയോ അമ്മയോ കണ്ടിട്ടുമുണ്ടാകും. ചോദിച്ചു നോക്കൂ. നിന്ന നിൽപ്പിൽ കാക്കിക്കുള്ളിൽ പോലീസുകാരൻ അപ്രത്യക്ഷനായി. ഇതാണ് അഷിതയുടെ ഉൾക്കാഴ്ച. ഇത്തരത്തിൽ ഒരു ഉൾക്കാഴ്ച നമ്മളിൽ ഓരോരുത്തർക്കും ഈ ഒരു അവസരത്തിൽ ഉണ്ടാവട്ടെ. അതായത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ നമ്മളിൽ ആർക്കും കഴിയില്ല. നമ്മുടെ ഉള്ളിലെ നന്മ, അത്തരത്തിലൊരു നന്മ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. ഉറങ്ങുമ്പോൾ നമ്മുടെ അമ്മയോ ഭാര്യയോ ഭർത്താവോ ആരുമായിക്കൊള്ളട്ടെ നമ്മളെ നോക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു കുട്ടി ഇപ്പോഴും നന്മയുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കിടപ്പുണ്ട്, ഉറങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നന്മകൾ ഭേദിച്ച് നമ്മുടെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു വരുമ്പോൾ, പല സാഹചര്യങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരായ മനുഷ്യരായി തീരുന്നത്. നന്മകൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത്. പക്ഷേ ഉറപ്പായും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്ത ഒരു നന്മ, അത്രയും നിഷ്കളങ്കമായ മനസ്സുകൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് ഉണർന്നു പ്രവർത്തിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉൾക്കാഴ്ച എന്ന ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കഥയോ കവിതയോ ലേഖനവും ഒക്കെയായിട്ട് അടുത്ത ദിവസം കാണാം വെറുതെയുടെ വായനാമുറിയിൽ.